കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥ, ആത്മാവിൻ്റെ ആഹ്വാനങ്ങൾക്ക് ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. നിന്നിൽ നിന്നും നിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള പ്രബോധനങ്ങൾക്കും നിന്റെ ആത്മാവിനാലുള്ള ഉണർത്തലുകൾക്കും ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നപ്പോൾ അങ്ങയുടെ പുത്രന്റെ അനുസരണത്താൽ അനേകർ ജീവദായകമായ കൃപയ്ക്ക് കൂട്ടവകാശികളായി തീർന്നു. കർത്താവേ, ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല എന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നു. ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ നിൽപ്പ്, ഈ അവകാശം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ലംഘനത്തിന് മുകളിൽ കൃപ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നിൽപ്പ് സാധ്യമായി തീർന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് കർത്താവെ, ആ സാധ്യതയിൽ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ചുവടുകൾ പലയിടത്തും നഷ്ടപ്പെട്ടവരായി നിൽക്കുമ്പോൾ ഞങ്ങളെ വീണ്ടും ആത്മാവിൽ ആഹ്വാനപ്പെടുത്തി മുന്നോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനിലൂടെ നടപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ജനം, അവിടുത്തെ മക്കൾ, അവിടുത്തെ തിരുസഭ കർത്താവെ കരുണ തോന്നണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാന് എന്റെ ഹൃദയത്തിലെ തുടർമാനമായ ധ്യാനമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. സോ അതിനോടുള്ള ബന്ധത്തിൽ നാം ആദ്യം വായിച്ചൊരു വാക്യത്തിൽ നിന്ന് തന്നെയാണ് എന്റെ ഹൃദയത്തിന്റെ ചിന്തകളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ദൈവവചനം സംസാരിപ്പാൻ വേണ്ടി രാവിലെ ഞാൻ എഴുന്നേറ്റ് വേദോത്സവം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് കുറച്ചുകൂടെ തിയോളജിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് എനിക്ക് എന്റെ മനസ്സിൽ താല്പര്യമുണ്ടായത്. ആ നിലയിൽ അത് പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ ഒരുങ്ങിയത്. പക്ഷെ ഞാൻ വേദോത്സവം വായിച്ചു വന്നപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ച ആ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയത് വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ചിന്തയ്ക്കപ്പുറം അവൻ ആഗ്രഹിച്ച ഒരു ചിന്തയിലേക്ക് എന്നെ നടത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ഈ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഈ സഭയോട് പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു വന്ന ചില വാക്കുകളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് നാം ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യത്തെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ആഹ്വാനങ്ങളും ഈ ചിന്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. അപ്പം അതിലേക്ക് ഉള്ള ഈ യാത്രയിൽ നമ്മുടെ നമ്മൾ കേട്ട് നമ്മുടെ ഉള്ളിൽ ഏറ്റുവാങ്ങേണ്ട ആ ധാരണകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. എന്തെങ്കിലും കേട്ടു പോകാവുന്ന ഒരു സ്ഥലത്തേക്കല്ല നാം വന്നിരിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാക്കി പോകാം എന്നൊരു സ്ഥലത്തേക്കും അല്ല വന്നിരിക്കുന്നത്. വെറുതെ എന്തെങ്കിലും പാടി പോകാവുന്ന ഒരിടത്തല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കർത്താവ് വളരെ വ്യക്തമായി വരച്ചു തന്ന ഒരു രൂപരേഖയുണ്ട്, ഒരു പിക്ചറുണ്ട്. നമുക്കറിയാം കർത്താവ് ആര് നിങ്ങളെ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളെ അവൻ വെച്ച ഒരിടമുണ്ട്. അവിടേക്ക് തന്നെ നാം യാത്ര ചെയ്യുന്നു എന്നുള്ള ഉറപ്പുവരുത്താൻ നമുക്ക് ഈ കാര്യങ്ങളെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ന്യൂട്രലായിട്ട് നിൽപ്പാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഹീ സോ ആക്റ്റീവ് ഇൻ ഹിസ് ചർച്ച്. അവന്റെ സഭയിൽ അവൻ വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് അവനോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നേ പറ്റൂ. എന്റെ നരകത്തിൽ നിന്നും എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കേവലം ഒരു പാലമായിട്ട് അവനെ തരം താഴ്ത്തരുത്. എനിക്ക് ഇപ്പോൾ രക്ഷപ്പെടാനും എന്റെ കടഭാരങ്ങൾ മാറ്റുവാനും ഒരത്താണിയായി ഒരു ഉപകാരപ്രദനായി അവനെ നിങ്ങൾ കാണരുത്. അതിനല്ല ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് തന്നതെന്ന് വേദോസം വ്യക്തമായിട്ട് പറയുന്നു. അതിനും അപ്പുറത്ത്, നിങ്ങളുടെ പാപക്ഷമയ്ക്കും അപ്പുറത്ത്, നിങ്ങളെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അപ്പുറത്ത് ക്രിസ്തു നിങ്ങൾക്ക് സജീവമായി തീരേണ്ട മറ്റു ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലായിത്തീരുന്നില്ലെങ്കിൽ, നാം അറിയാതെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് പകരം നമ്മളിൽ വ്യാപരിക്കും. ഈ മറിയയും യോസഫും യേശു ഇല്ലാതെ യാത്ര ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു മിസ്സായെങ്കിലും അത് ഫീല് ചെയ്യാത്ത നിലയിൽ സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കൂടെ. യേശു ഇല്ല, അയ്യോ യേശു ഇല്ലേ എന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം തോന്നാത്ത വണ്ണം ഈ യാത്രയിൽ, ഈ ആത്മീയ യാത്രയിൽ നമുക്ക് പല പരിപാടികളും ഉണ്ട്. See, when you are totally involved in an evangelism work, you may not feel that you are missing Christ. കാരണം കൂടെ യാത്ര ചെയ്യുമ്പോൾ മറിയോടും യോസഫിനോടും നാട്ടുകാര്യങ്ങൾ പറയാനും വീട്ടുകാര്യങ്ങൾ പറയാനും അവരുടെ ഉള്ളിൽ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യാതിരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ആത്മീയ ലോകത്തും ആത്മീയമായി നമുക്കുണ്ട്. അവിടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ എതിർ ക്രിസ്തുവിന്റെ ഒരാത്മാവ് ക്രിസ്തുവില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ വ്യാപരിക്കും എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. യേശുവിനെ അവർക്ക് ഫീല് ചെയ്തത്, യേശു കൂടെ ഇല്ല എന്ന് ഫീൽ ചെയ്തത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നാം പാട്ടുപാടുമ്പോഴും നാം സ്തോത്രം ചെയ്യുമ്പോഴും നാം ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും വേണമെങ്കിൽ ഈ സഭയിൽ വിറക് വെട്ടുന്നതിനും വെള്ളം കോരുന്നതിനും ഉത്സാഹം കാണിക്കുമ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശു എന്റെ കൂടെ ആ നിലയിൽ അർത്ഥവത്തായിട്ട് ഞാൻ പിടിച്ചിട്ടില്ല എന്നത് ഫീൽ ചെയ്യാതിരിക്കത്തക്ക വണ്ണം നമുക്ക് ഈ യാത്രയിൽ നമ്മളോടൊപ്പം സംസാരിപ്പാനും കൂടാനും തമാശ പറയാനും ആ നീ ഇതിന്റെ കൂടെ ആടാ മോനെ എന്ന് പറയാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ട് ഉണ്ട്. But today, where you have to make sure, നിങ്ങള് വരേണ്ട ഒരർത്ഥമുണ്ട്. ഞാൻ എന്റെ യേശുവിനോട് കൂടെയാണോ നടക്കുന്നത്? ഞാൻ യേശുവിനെ എന്നും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ അവനെ എന്റെ കൺമുമ്പിൽ എപ്പോഴും വെക്കുന്നുണ്ടോ? ഈസ് മൈ ലൈഫ് സ്റ്റൈൽ, എന്റെ ജീവിത ശൈലി യേശുവാണോ? അതാണ് ഇതിന്റെ അകത്തെ പ്രധാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയ്ക്ക് കർത്താവ് നാഥനായിരിക്കുന്നത് നാഥനെ കുറിച്ച് പാട്ടുപാടാനല്ല, നാഥനെ കുറിച്ച് ഉള്ള ആ ഓർമ്മകൾ പുതുക്കി അപ്പവും വീഞ്ഞും കഴിച്ചു പോകാനല്ല. ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നു, അവനിൽ നിങ്ങൾ എന്താണ് അവനെ വിശ്വസിച്ചതുപോലെ തന്നെ നിങ്ങൾ തുടർന്ന് എന്താ ചെയ്യണ്ടേ? അവന്റെ കൂട്ടായ്മയിൽ നടക്കുവി. നിങ്ങൾക്ക് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകാൻ പറയുള്ളവർ, ഈ സഭയുടെ കൂട്ടായ്മയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. ബട്ട് സ്വർഗം നിങ്ങളിൽ ഉറപ്പു വരുത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മ, കരിസ്മാറ്റിക് അസംബ്ലിയുടെ കൂട്ടായ്മയേക്കാൾ പ്രൈമറി ആയിട്ട് നിങ്ങൾ കൂടെ നടക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കൂട്ടായ്മയുണ്ട്. അത് ആരുമായിട്ടാ? നിങ്ങൾ എങ്ങനെ അവനെ വിശ്വസിച്ചോ അത് അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം. അവനോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ ആണ് നിങ്ങളെ പിതാവ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഈ കൂട്ടായ്മയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെ അല്ലാതിരിക്കട്ടെ. നമ്മൾ ചില സമയത്ത് നമുക്ക് കഞ്ഞിയൊക്കെ കിട്ടിയിട്ട് ചിലരൊക്കെ കഞ്ഞിയായിട്ട് പോകുന്ന പോക്ക് കാണണം. ആ കഞ്ഞിയായിട്ട് പോകുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹോദരന്റെ അടുത്തോട്ടാണോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നിപ്പോകും. എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന, എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്ന, നമുക്ക് പറ്റിയ ഒരു സഹോദരനോട് ചേർന്ന് കഞ്ഞി കുടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ കഞ്ഞിപ്പാത്രവുമായിട്ട് ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഓടുന്നത്. നമുക്ക് ചില ആൾക്കാരുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എവിടെയും ഒരു ശൂന്യത. 10 പേര് കൂടി നിൽക്കുന്നിടത്ത്, ആ സഹോദരനോട് സംസാരിക്കുന്നിടത്താണ് എനിക്ക് ഒരു നിറവ് ഉണ്ടെന്ന് തോന്നിയിട്ട് അദ്ദേഹത്തോട് ചേർന്നാണ് സംഭാഷണങ്ങൾ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലെ അപ്രസക്തനായ ഒരു വ്യക്തിയോടൊപ്പം നിങ്ങൾ അധികം സമയം ചെലവിടാറില്ല. ഉണ്ടോ ഈ സഭയിൽ ഏറ്റവും അപ്രസക്തനാന്ന് തോന്നുന്ന ആളോടൊപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് കഞ്ഞു കുടിക്കാമെന്ന് ആരാ തീരുമാനിക്കുന്നത്? സി പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടപ്പെട്ട ചില കൂട്ടായ്മകളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ചിലരുണ്ട് മനസ്സിൽ, നമുക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളുണ്ട്. ബട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനൊക്കെ അപ്പുറത്ത് ദൈവം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആ പേര് ഇവിടെ ഉള്ളവരുടെ പേര് പറയല്ല എങ്കിലും, ആ ബിനോയ് ബ്രദറും സനൽ ബ്രദറും തമ്മിലുള്ള കൂട്ടായ്മ അവിടെ ഉള്ളപ്പോൾ തന്നെ ദൈവം ബിനോയ് സഹോദരനെ തന്റെ പുത്രനോടൊപ്പം നടക്കുന്നത് കാണാനാണ് സ്വർഗത്തിന് പ്രൈമറി ആയിട്ടുള്ള ആഗ്രഹം. അങ്ങനെ ബിനോയ് സഹോദരൻ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് കൂടെ നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്റെ കൂട്ടു സഹോദരനോടൊപ്പം നടപ്പ് ഒത്തത്. അവനോടുള്ള നടപ്പ് എങ്ങനെയാലും ഒത്തു വരാൻ വേണ്ടി ഞാൻ ഒരു ശൈലി സ്വീകരിക്കുകയല്ല. പ്രിയമുള്ളവര്, പ്ലീസ്, യേശുവിനോടൊപ്പം ഉള്ള എന്റെ കൂട്ടായ്മ കൊണ്ടാണ് എനിക്ക് വേറൊരാളോടൊപ്പം നടന്നു പോകാൻ പറ്റുന്നത്.
ക്രൈസ്തവനോ,
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, നിങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉള്ള ചില വാങ്ങലുകൾ നമുക്ക് പറ്റിയ ആൾക്കാരുള്ളത് കൊണ്ടാണ്. പക്ഷെ സ്വർഗം ഇന്റർഫിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വോക്ക് വിത്ത് യുവർ ജീസസ്, യേശുവിനോടൊപ്പം ഉള്ള കൂട്ടായ്മയിലാണ് നിന്നെ ആദ്യം കർത്താവ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം, നല്ല കൂട്ടായ്മ ഉണ്ടാകണം. പക്ഷെ അത് യേശുക്രിസ്തുവിനുള്ള കൂട്ടായ്മയിൽ നിന്നാണ് അതെല്ലാം പുറത്തേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ അവനെ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഒതുങ്ങുന്നതല്ല. ഹി ഈസ് സോ ആക്റ്റീവ് ഇൻ യുവർ ഡെയിലി ലൈഫ്, യു ഹാവ് ടു വോക്ക്. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ അങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല, വെറുതെ അങ്ങ് മാറിയിരിക്കാൻ പറ്റത്തില്ല. സഭയുടെ കൂട്ടായ്മകളൊക്കെ നമുക്ക് മാറ്റിയൊക്കെ വെക്കാം, ബട്ട് അവനോടുള്ള കൂട്ടായ്മ സഹോദര സഹോദരന്മാരെ വളരെ ആക്റ്റീവാണ്, വളരെ സജീവമാണ്. നിങ്ങൾക്ക് അത് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നമ്മൾ യോഹന്നാനിൽ ചില വാക്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന വാക്യങ്ങളാണല്ലോ, ഒന്ന് വായിച്ചങ്ങ് പോവാം. ഒന്ന് യോഹന്നാൻ അതിന്റെ 4-ാമത്തെ അധ്യായത്തിലെ ഒരു മനോഹരമായ വാക്യം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:9, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, ശ്രദ്ധിക്കൂ, ദൈവം തന്റെ പുത്രനെ തന്നത് കേവലം രക്ഷിക്കപ്പെടുക എന്നൊരു അർത്ഥത്തിൽ മാത്രമല്ല, യേശുവിനെ സാൽവേഷൻ എന്ന ആ ഒരു ഫസ്റ്റ് കടമ്പ കടക്കാനുള്ള വ്യക്തിയായിട്ട് കാണരുതേ. യേശുവിനെ ദൈവം തന്നതിന്റെ പിന്നിലെ ഉദ്ദേശം തിരിച്ചറിഞ്ഞാലേ നിരന്തരം യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നാം അവനാൽ ജീവിക്കേണ്ടതിനാണ്. എന്റെ ജീവിത ശൈലി, മൈ ലൈഫ് സ്റ്റൈൽ, എന്റെ ജീവിതത്തിന്റെ മെഥേഡ് യേശുവായി തീരാനാ അവനെ എനിക്ക് തന്നത്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്നെ ഇപ്പോൾ നരകത്തിൽ നിന്ന് അപ്പുറം കയറ്റുന്ന ഒരു പാലമായിട്ടല്ല യേശുവിനെ തന്നത്. ഞാൻ ജീവിക്കേണ്ടത് അവനാലായിരിക്കാനാണ് അവൻ എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ നിങ്ങൾക്ക് ജീവിപ്പാൻ ഒരു അത്താണിയായിട്ടല്ല യേശുവിനെ തന്നത്. നിന്റെ ജീവിതം തന്നെ, യുവർ ലൈഫ് സ്റ്റൈൽ, നീ അവനാൽ ജീവിക്കപ്പെടാനായിട്ടാണ് പിതാവ് പുത്രനെ തന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് നോക്കാം. ഞാൻ അവനാലാണോ ജീവിക്കപ്പെട്ടിരിക്കുന്നത്? എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളും ഞാനും ജീവിക്കപ്പെടുന്നത് അവനാലാണോ? അവനാലാണോ? ഹല്ലേലൂയ. ഞാൻ അവനോടുള്ള കൂട്ടായ്മയിലാണോ നടക്കുന്നത്? ഞാൻ അന്ന് വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, ശാനപ്പെട്ടു, ബട്ട് ആം ഐ റിയലി വോക്കിംഗ് വിത്ത് മൈ ക്രൈസ്റ്റ്? എനിക്ക് എപ്പോഴും എന്റെ യേശുവിനോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ഇവിടെയുള്ള ഒരു അന്തരീക്ഷത്തിനപ്പുറത്ത്, ഒരന്തരീക്ഷം ഇല്ലാത്തപ്പോഴും എന്റെ അകത്തെ കണ്ണുകൊണ്ട് എനിക്കെപ്പോഴും ചൂഴ്ന്നു കയറാൻ കഴിയുന്ന യേശുവിന്റെ ഒരു മഹത്വം എനിക്കെപ്പോഴും അവൈലബിൾ ആണ്. ഹല്ലേലൂയ. ഞാൻ പാടുമ്പോൾ എനിക്ക് പെട്ടെന്ന് തിരശീല മാറി ക്രിസ്തുവിനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് അതിപരിശുദ്ധ സ്ഥലം അങ്ങ് വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. എനിക്ക് യേശു യാഥാർത്ഥ്യമാണ്, എനിക്ക് യാഥാർത്ഥ്യമാണ്. ഞാൻ അവനാൽ ജീവിപ്പാനാണ് ദൈവം തന്റെ പുത്രനെ തന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ഒരു സുവിശേഷത്തിന്റെ സാധ്യത കേവലം പാപക്ഷമ, അവനാൽ പാപക്ഷമ ലഭിക്കുക എന്നുള്ളതല്ല, അവനാൽ നിങ്ങൾ ജീവിക്കേണ്ടതിന്, നിന്റെ ജീവന്റെ സോഴ്സ് യേശുവ. അതുകൊണ്ട് ഡെയിലി ലൈഫിൽ നിന്ന് നിരന്തരം മാറ്റി നിർത്താത്ത ഒരു കണ്ടംപററി ക്രൈസ്തിനെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ അല്ല യേശു. എന്നോ ജീവിച്ച ഒരു ക്രിസ്തുവിനെ ഇന്ന് ഞാൻ ഏറ്റുവാങ്ങുകയല്ല, ഹി ഈസ് റിയലി വാക്കിംഗ് വിത്ത് മീ ഡെയിലി വിത്ത് എ ഫുൾ ഗ്ലോറി. ആ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നിമിഷം മാറി നിൽക്കാൻ മതി അവനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നിന്നും. യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് വേദപുസ്തകം ആക്റ്റീവായിട്ട് പറയുന്നത്. യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഈസ് സോ ആക്റ്റീവ്, നിങ്ങൾക്ക് ഒരു ദിവസം കടം മാറി നിൽക്കാൻ പറ്റത്തില്ല യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്. സ്വർഗം അത്രമാണ് നോക്കുന്നത്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. എന്നിട്ട് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന ഒരു ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഈ ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അന്തിക്രിസ്തു, വളരെ ഓപ്പോസിറ്റ് ആയിട്ട് യേശുവിനെതിരെ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തുവിനെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അന്തിക്രിസ്തുവിന്റെ ഒരു ആത്മാവ് അതിനു മുമ്പ് വ്യാപരിക്കുന്നുണ്ട്. എന്താണ് ക്രൈസ്റ്റ്? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ക്രിസ്തു എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും പറഞ്ഞാൽ എബ്രായർ, ഹീബ്രു, ഹീബ്രുവിലെ മശിഹ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദമാണ് ക്രിസ്തു. ക്രിസ്തു രണ്ടുപേരും ഒന്നാണ് കേട്ടോ, നിങ്ങളിത് എല്ലാം അഞ്ചാറ് പേരാക്കി ഒന്നും കളയരുത്. മെസ്സിഹ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് ഒന്നാണ്. ക്രൈസ്റ്റ് മീൻസ് ദ അനോയിന്റഡ് വൺ, അഭിഷക്തൻ എന്നാണ്. ദൈവത്താൽ തന്റെ പദ്ധതിക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്തു. എന്താണ് ആന്റി ക്രൈസ്റ്റ്? ആന്റി എന്ന് പറഞ്ഞാൽ ഒപ്പോസ് എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിൽ നല്ലൊരർത്ഥം, എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു ജാഗ്രത തന്റെ സഭയ്ക്ക് യോഹന്നാൻ കൊടുക്കുന്നുണ്ട്. 2:18 നമുക്കൊന്ന് ശാന്തമായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക്, യേശുവിനെ സജീവമായി സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നീട് എന്റെ ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുള്ള മറ്റൊരാത്മാവിനെ കുറിച്ച് എനിക്കവിടെ ഓർപ്പിച്ചു തരികയാണ്. 1 യോഹന്നാൻ 2:18 കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യ നാഴികയാകുന്നു. അന്ത്യ നാഴികയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. എതിർ ക്രിസ്തു വരൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം യോഹന്നാൻ ദൈവസഭ കളിപ്പിക്കപ്പെടാതിരിക്കാൻ പറയുകയാണ്, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ അറിയാതെ പുറം വാതിലിലൂടെ അവന്റെ ആത്മാവ് ആദ്യം വരും, അത് നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ ലിറ്ററലായ ഒരു എതിർ ക്രിസ്തു വരുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടാണ് കടന്ന് ഒരുക്കപ്പെടുന്നത്. പക്ഷെ ലിറ്ററലായ എതിർ ക്രിസ്തു വരുമ്പോൾ സഭ പിടിച്ചു നിൽക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് സഭ അറിയാതെ തന്നെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്യപ്പെടും? അതിനു മുമ്പേ സഭയ്ക്കകത്ത് വ്യാപരിക്കും. അത് സഭയ്ക്കകത്ത് തന്നെ വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. ക്രിസ്തു ഉള്ളിടത്തല്ലേ എതിർ ക്രിസ്തു വേണ്ടത്, അല്ലേ? ശ്രദ്ധിച്ചു വായിക്കൂ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. അടുത്ത വാക്യം, അവർ എവിടെ നിന്ന് പോയെന്നാ പറയുന്നേ? നമ്മുടെ ഇടയെന്നാ പോയ. ക്രിസ്തുവിന് ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഒരാത്മാവിലേക്ക് എതിർ ക്രിസ്തുവിനെ ടാക്കിൾ ചെയ്യാനായിട്ട് സഭ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടി എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്റെ ഹൃദയം തണുപ്പിക്കപ്പെടാൻ ആന്റി ക്രൈസ്റ്റ്, ക്രൈസ്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന, ക്രിസ്തു എല്ലാമായി തീരാതിരിക്കാൻ, ക്രിസ്തു എന്റെ കർത്താവാകാതിരിപ്പാൻ, ക്രിസ്തുവിനാൽ എനിക്കൊരു ജീവിതശൈലി ഉണ്ടാകാതിരിപ്പാൻ, അവനാൽ ഞാൻ ജീവിക്കപ്പെടാതിരിപ്പാൻ, അവനെ എന്റെ സന്തോഷമായിട്ട് വെക്കാതിരിപ്പാൻ ഒരു ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് എന്നിലേക്ക് പുറംവാതിലൂടെ എന്റെ വീട്ടിലേക്ക് എന്റെ സഭയിലേക്ക് അവൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്താ തിരിച്ചറിയണ്ടേ? എനിക്ക് നാൾ അടുക്കും തോറും എന്റെ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളെ സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ഒരിടമാണ്. നിങ്ങൾ മരിച്ച് അടക്കപ്പെട്ട് നിങ്ങളുടെ ജീവൻ എവിടെയിരിക്കുന്നു? യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളെ വേറെ എവിടെ വെച്ചാലും നിങ്ങൾ നാറും. നിങ്ങളവിനെ എവിടെ വെച്ചാലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ മോഷ്ടിക്കും. നിങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും നല്ല ഇടം നിങ്ങൾ ആത്മക്കണ്ണാൽ കാണുക, ദ സേഫസ്റ്റ് പ്ലേസ് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ക്രിസ്തുവിലാണ് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തെ കുറിച്ചാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത വേണ്ടത്. എന്നിട്ട് പറയാണ്, ആ ചിന്തിക്കുന്നവരുടെ നടുവിൽ അവരുടെ ചിന്ത. പിശാചിനെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ട സന്തോഷം അവൻ ആവോളം കൊടുക്കുന്നുണ്ടെന്നേ. അവർക്ക് വേണ്ട ആനന്ദം അവൻ കൊടുക്കുന്നുണ്ട്. പിശാചിനോട് ചേർന്ന് നടക്കുന്നവർ സന്തോഷിക്കുന്ന ഒരു ഉല്ലാസം അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ആയിരിക്കുന്നവർക്ക് അവർക്കൊരു സന്തോഷമുണ്ട്, യേശുവിലുള്ള സന്തോഷം. അവർ ഉല്ലസിക്കുന്ന അവരുടെ യേശു, അവർ ആനന്ദിക്കുന്ന അവരുടെ യേശു, അവർ സന്തോഷിക്കുന്ന അവരുടെ യേശു, അവർ പ്രസംഗിക്കുന്ന അവരുടെ യേശു, അവർ സാക്ഷ്യം പറയുന്ന അവരുടെ യേശു, അവർ ഷെയർ ചെയ്യുന്ന അവരുടെ യേശു, അവർ ജീവിത മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന അവരുടെ യേശു, അവരിൽ ജീവിക്കുന്ന അവരുടെ യേശു, ഹല്ലേലൂയ, അവർക്കൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു ടെസ്റ്റുകളായിട്ട് നമുക്ക് പറയാം. ഒരുപക്ഷെ അത് അതിൽ തന്നെ ഒരു പരമപ്രധാനമായിരിക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ കുഞ്ഞിനേക്കാൾ നിങ്ങൾക്ക് യേശുവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സന്തോഷിക്കാനായിട്ട് കഴിയുന്നു കൂടുതലായിട്ടെങ്കിൽ അത് ക്രിസ്തുവിനോടുള്ള ആ സ്പിരിറ്റിനേക്കാൾ ആന്റി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, അയ്യോ എനിക്കിപ്പോ കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിൽ ആന്റി ക്രൈസ്റ്റ് കയറി എന്നൊന്നും പേടിക്കണ്ട. പക്ഷെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, യേശുവിനോടുള്ള സ്നേഹം നിങ്ങൾ ദുർബലപ്പെട്ട് വരുന്നതിന്റെ കാരണം എ സ്പിരിറ്റ് ഈസ് മൂവിങ്. ആൾക്കാരൊക്കെ സാധാരണ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഓണം ഉണ്ടെന്നത് ശരിയാണോ? ഓക്കെ, എല്ലാരും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുകൊണ്ടോ ആൻസർ ഒറ്റയ്ക്കാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞേക്കാം. ഓണം ഉണ്ടെന്ന് ശരിയാണെന്നുള്ളതല്ല ഞാൻ പറയാൻ വരുന്നത്. ഓണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ചരിത്രം നല്ലൊരു ശതമാനം മലയാളികൾക്ക് അറിയത്തില്ല. അവരെ സംബന്ധിച്ച് ഇല ഉപ്പേരി പപ്പടം പരിപ്പ് പായസം, അല്ലേ ഓണം? അതിനപ്പുറം ഓണത്തെ കുറിച്ച് വല്ല പറയും. ഇതിന്റെ പിന്നിൽ ഒരു വ്യാപരിക്കുന്ന ചരിത്രമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്, എ ഹിസ്റ്ററി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ഉത്സവവും ഏത് പെരുന്നാളും അതിന്റെ പിന്നിൽ ഒരു ഹിസ്റ്ററിയുണ്ട്. ആ ഹിസ്റ്ററിയെ ബാക്കപ്പ് ചെയ്യുന്നൊരു സ്പിരിറ്റ് ഉണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഉപ്പേരിയല്ല പ്രശ്നം,
അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. സി, ഇവിടെ എതിർക്രിസ്തു അല്ല, എതിർക്രിസ്തു ഉണ്ടെങ്കിൽ സഭ അവനെ തൊഴിച്ച് പുറത്തു കളയും. പക്ഷെ എന്തുകൊണ്ടാണ് സഭയ്ക്ക് അവനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്തത്? അവന്റെ സ്പിരിറ്റാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ഓണമല്ല പ്രശ്നം, ആണോ? അയ്യോ, പരിപ്പാണോ പ്രശ്നം, പപ്പടമാണോ പ്രശ്നം? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിന്ദു ഐതിഹ്യത്തോടുള്ള ബന്ധത്തിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റിനെ നിങ്ങൾ തിരിച്ചറിയുക. There is a spirit behind every celebration. ഈ ലോകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പെരുന്നാളാകട്ടെ, വാവാകട്ടെ, ശബത്താകട്ടെ, ആ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയത്തില്ല. നിങ്ങൾ ഏറ്റുവാങ്ങപ്പെടുമ്പോൾ നിങ്ങൾ ആത്മാവിനെ ഏറ്റുവാങ്ങുന്നു, ആത്മാവിനെ ഏറ്റുവാങ്ങും. ഇവിടെ ഇതുപോലൊരു ആത്മാവിനെ നിരന്തരം യേശുവിനോടുള്ള കൂട്ടായ്മയും നടന്നില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, യേശുവില്ലാന്ന് മിസ് ചെയ്യുന്ന ഫീലിംഗ് ഒന്നും ഉണ്ടാകാതെ കൂട്ടായ്മ പോകുമ്പോൾ തന്നെ യേശുവില്ലേ എന്ന് പോലും അറിയാതിരിക്കത്തക്കവണ്ണം ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, കർത്താവിനോടുള്ള സ്നേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സന്തോഷം നമുക്ക് തരും. നിങ്ങൾക്ക് ചപ്പ് ചവറുകൾ ഈയിടെയായിട്ട് കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു കുറവാണ്. ക്രിസ്തു കൂടുതലാണെങ്കിൽ ചപ്പ് ചവറ് കൂടും. ചപ്പ് ചവറ് കൂടിയാൽ അതിന്റെ അർത്ഥം എന്താ? യേശു ആ സഹോദരനിൽ എന്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക? വളർന്നുകൊണ്ടിരിക്കുക. ഹീസ് ഹാവിങ് മോർ വേസ്റ്റ്. അവന്റെ ഉള്ളിൽ ഒത്തിരി വേസ്റ്റുകൾ പുറത്തേക്ക് വരുന്നതിന് കാരണം അവന്റെ ഉള്ളിൽ കർത്താവ് ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിൽ ഏത് മനുഷ്യർ ജീവിച്ചാലും അവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യത്തിന് കീഴിലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വളരെ കുറച്ച് പേരെ ഉഴപ്പന്മാരായിട്ട് ജീവിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ചുമ്മാ ഈ കവല വരെ പോകുന്നത്? എന്നെ കൊണ്ട് വിചാരിച്ചു വെറുതെ എന്ന് പറയുന്ന വളരെ കുറച്ചുപേരെ ഉള്ളൂ. പറയുള്ളൂ, വളരെ കുറച്ചുപേരെ ഉള്ളൂ. ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ സമസ്ത മനുഷ്യരും അവരെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് കീഴിലാണ് അവർ ജീവിതത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഐ ടി ഫീൽഡാണെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന അവിടെ ഒരു ആത്മാവുണ്ട്. അത് എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിൽ അവിടെ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം, പക്ഷെ വിദ്യാഭ്യാസത്തിൽ തന്നെ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അവരുടെ ജീവിതത്തെ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നത് അവരെ സ്വാധീനിച്ച ഘടകത്തിന് കീഴിൽ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഐ എസ് എയിലേക്ക് ചേരാനായിട്ട് ആൾക്കാർ പോവുകയാണ്? അവർക്കറിയാം ഇത് മരണമാണ് അവസാനം, അവർ പോവുകയാണ്. കാരണം അവനെ സ്വാധീനിച്ച കാര്യത്തിന് കീഴിലെ അവൻ അവന്റെ ജീവിതത്തെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഒരു ജീവിതം ഒരു മരണം, വൺ ലൈഫ് ആൻഡ് വൺ ഡെത്ത്. പൗലൂസ് ഈ കാര്യത്തെ കണ്ട ശേഷം പൗലൂസിന്റെ ജീവിതത്തെ ഒരു മനുഷ്യന്റെ സ്വാധീനത്തിന് കീഴിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുവന്നു. യേശുവിനെ കണ്ട ശേഷം പൗലൂസിനെ കണ്ടാൽ പൗലൂസിന് എവിടെ പൗലൂസിന്റെ ഏത് രോമകൂപം എടുത്താലും അതിനകത്ത് യേശു മാത്രമേ ഉള്ളൂ. ഒള്ളി ജീസസ്, മൈ ജീസസ്, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഈ ദമാസ്കസിലേക്ക് പൗലൂസ് പോകുമ്പോൾ, ശൗല് പോകുമ്പോൾ വലിയൊരു വെളിച്ചം അവൻ കണ്ടു. എന്റെ ചിന്ത ശരിയായിരിക്കണം, നിർബന്ധമില്ല. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ യേശു സൂര്യപ്രഭയോടെ വെട്ടി വിളങ്ങുകയാണ്. എന്റെ മനസ്സിൽ ചിന്ത എന്നാണെന്നറിയോ? ശൗല് നോക്കിയപ്പോ, എടാ ഇവൻ ചത്തിട്ട്, ഇവൻ ചത്തില്ലേ? യേശു ഉയർത്തെഴുന്നേറ്റെന്നും ശൗലിന് വിശ്വസിക്കാനായിട്ട് വേദോസത്തിൽ കൂടെ നടന്നവര് പോലും അവൻ ഉയർത്തെഴുന്നേറ്റായിട്ട് വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ ന്യായമായ രീതിയിൽ എന്റെ ചിന്ത, ശൗലിനെ സംബന്ധിച്ച് യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റ് ദുർഗാരോഹണം ചെയ്തൊന്നും ശൗലിന്റെ ചിന്തയിൽ വന്നിട്ടുണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ശൗല് ക്രിസ്തുവിനെ മെസ്സിയായിട്ട് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റൊന്നും വിശ്വസിക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്റെ ചിന്ത, അവന്റെ ഈ യാത്രയിൽ അവൻ ഈ വെളിച്ചത്തിലേക്ക് നോക്കിയപ്പോ വെളിച്ചത്തിന്റെ അകത്ത് ഇങ്ങനെ പ്രഭയോടെ യേശുവിനെ നിൽക്കുന്ന കണ്ടപ്പോൾ, ഞാൻ മരിച്ചു എന്ന് കരുതിയ ഇവനാണ്ട് വെളിച്ചത്തിൽ തന്നെ വസിക്കുകയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പൗലൂസ് പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. സി, സെക്കൻഡ് തിമോത്തിയസ് ചാപ്റ്റർ 2, 2 തിമോത്തിയസ് 2:10, തന്റെ സുവിശേഷത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് താൻ ആഗ്രഹിച്ചപ്പോൾ അതിന് കൊടുക്കുന്ന തലക്കെട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. See, the way he presented his Jesus in every occasion is something very different. നിങ്ങളൊന്ന് എന്റെ ആഗ്രഹം എന്നാണെന്നറിയോ? എന്റെ ഉള്ളിലെ ഏറ്റവും നല്ല ഭാഷ യേശുവിന് കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്റെ മലയാള സാഹിത്യത്തിലെയും
ഇനി എനിക്കറിയാവുന്ന ഹിന്ദി സാഹിത്യത്തിലെയും എനിക്ക് അല്പാൽപ്പം അറിയാവുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിലെയും ഏറ്റവും വെരി ബെസ്റ്റ് ലാംഗ്വേജ് ഞാൻ യേശുവിനെ വർണ്ണിപ്പാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കൂ, തന്റെ സുവിശേഷത്തിന് ഒരു തലക്കെട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സുകളുടെ വിതരന്മാർക്ക് കിട്ടേണ്ടതിന് ഞങ്ങൾ അവർക്കായി സകലവും സഹിക്കുന്നു. സോറി, രണ്ട് തിമോത്തിയോസ് ഒന്നല്ലേ? സോറി, രണ്ട് തിമോത്തിയോസ് ഒന്നിന്റെ ഒമ്പതാകട്ടെ, ഒന്നിന്റെ പത്ത്, രണ്ട് തിമോത്തിയോസ് ഒന്നിന്റെ. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും. സി, യേശു മരിച്ചവനാണെന്ന് കരുതിയ ശൗല് കണ്ടത് യേശു അറ്റപ്പെട്ട് ജീവിക്കുന്നവനായിട്ടല്ല, സൂര്യപ്രഭയ്ക്കകത്ത് ജീവിക്കുന്നവനായിട്ടാണ് യേശുവിനെ കണ്ടത്. ആ കണ്ട പൗലൂസ് തന്നെ പിന്നീട് തന്റെ സുവിശേഷം എന്താന്ന് പരിചയപ്പെടുത്തുമ്പോൾ ദ വെരി വണ്ടർഫുൾ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ലാംഗ്വേജ് ആണ് തന്റെ സുവിശേഷത്തെ സംബന്ധിച്ച് കൊടുത്തത്. എന്താ? ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. എപ്പോ വെളിപ്പെടുത്തി? ആ കുതിരപ്പുറത്ത് ഞാൻ നടക്കുമ്പോൾ ഞാൻ ജീവനെ കണ്ടു, അക്ഷയതയെ കണ്ടു. പ്രിയമുള്ളവരെ, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് ഇതാ ഒരു ഭയങ്കര സുവിശേഷം പൗലൂസ് പ്രസംഗിക്കുക. എന്നും ക്ഷയിച്ചിട്ടില്ല, അക്ഷയതയുണ്ട്, അക്ഷയനായ ഒരുവനുണ്ട്. മരിച്ചിട്ടില്ല, ജീവനായിട്ട് ഒരുവനുണ്ട്. ജീവനും അക്ഷതയും വെളിപ്പെടുത്തുന്ന ഒരുവൻ വെളിപ്പെടുത്തുകയും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അടുത്ത വാക്യം, ആ സുവിശേഷത്തിൽ ഞാൻ പ്രസംഗി. ഞാനിത് പറഞ്ഞത് തന്റെ സുവിശേഷം എന്താണെന്നുള്ളതിനൊരു ഹെഡിങ് കൊടുത്തപ്പോൾ തന്റെ ഉള്ളിൽ വന്ന വാക്ക് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ ക്രിസ്തു. സീ, വെനെവർ പോൾ പ്രസന്റ് ജീസസ്, ഹി ഓൾവേസ് ബ്രിങ്സ് സച്ച് എ വണ്ടർഫുൾ വേർഡ്സ്. ഹല്ലേലൂയ. പ്രിയുള്ളവരെ, ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ വാക്ക് പറയുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ജീവനിൽ നിന്നും അവന് കൊടുക്കേണ്ട തലക്കെട്ടുകളെല്ലാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. മരിച്ചവനെന്ന് ഞാൻ കരുതി അവനെ അന്ന് ഞാൻ സൂര്യപ്രഭയ്ക്കകത്ത് കണ്ടതുകൊണ്ട് എന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ എല്ലാ തലക്കെട്ടുകൾക്കും ഞാൻ ഇങ്ങനെ പേര് കൊടുക്കും, ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയവനായ ക്രിസ്തു. അവനൊരു സ്വാധീനത്തിലേക്ക് വന്നു. വൺ ലൈഫ് വൺ ഡെത്ത്, ഒരു ജീവിതം ഒരു മരണം. അതിന്റെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നതിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി വായിച്ചു, നമുക്കറിയാവുന്ന കഥയാണ്, നടന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നും സുവിശേഷ വേലയ്ക്കായിട്ട് അന്യരാജ്യത്ത് മിഷണറിയായി പോയ സഹോദരൻ. ആ സഹോദരൻ പല പ്രാവശ്യം ഇടയ്ക്ക് അവധി കിട്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. ആ ദൂരയാത്രയിൽ ആ അന്യമായ രാജ്യത്ത് അദ്ദേഹം മരിച്ചു. മരിച്ചു എന്നുള്ള വാർത്ത വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഈ നാട്ടിൽ തന്നെയാണ്. ആ നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ടും വിസയും ഒന്നും അവർക്ക് ഒത്തുവന്നില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ മിഷണറിയായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയ ഞങ്ങളുടെ മൂത്ത സഹോദരനെ കാണണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് പാസ്പോർട്ടും വിസയും തരപ്പെട്ട് കിട്ടിയപ്പോൾ അവർ ആ രാജ്യത്ത് തന്നു. ആ രാജ്യത്ത് ചെന്നിട്ട് അവർ പലരോടും ചോദിച്ചു, ഇതുപോലൊരു മിഷണറിയായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ പണ്ട് വന്നിട്ടുണ്ട്, അപ്പം പലർക്കും പരിചയമുണ്ട്. തപ്പി അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തെ. ശവോടക്കെ കുഴിമാടം അവർ കണ്ടെത്തി. അവരാ കുഴിമാടത്തിൽ ചെല്ലുമ്പോൾ മറ്റാരും ഇടക്കിടക്ക് ചെന്ന് വെട്ടിത്തെളിക്കാനായിട്ട് കാട് വെട്ടിത്തെളിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ആ സെമിത്തേരി മൊത്തം കാടുപിടിച്ച് കിടക്കുക അദ്ദേഹത്തിന്റെ ശവകുടീരം. ഭാര്യയും പിള്ളേരും ഈ ഇളയ സഹോദരനോട് കൂടി വെട്ടുകത്തിക്കൊണ്ട് അതെല്ലാം വെട്ടി ക്ലീൻ ആക്കിയപ്പോൾ മറഞ്ഞു കിടന്നൊരു കല്ല്. ആ കല്ല് അവരതിന്റെ കരികിലൊക്കെ മാറ്റി നോക്കിയപ്പോൾ അതിൽ പെയിന്റ് കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തവരെ. അത് വേദോസ്തത്തിലുള്ളൊരു വാക്കിയ, ബിക്കോസ് ഹി ലീവ്സ് ഐ ഓൾസോ ലീവ്. ഞാൻ, എനിക്കറിയത്തില്ല നിങ്ങളെ ശവക്കോട്ടെ കണ്ടിട്ടുണ്ടോ, റെസ്റ്റ് ഇൻ പീസ് എന്നാണ് എല്ലാവരും ശവക്കോട്ടയിൽ എഴുതാനായിട്ട് പ്രിഫർ ചെയ്യുന്നൊരു വാക്ക്. വെരി അമേസിംഗ്, അവൻ ജീവിക്കുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ സെമിത്തേരി വീണ്ടും വീണ്ടും പോകുന്നില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെമിത്തേരിയിൽ ആൾക്കാരെ സന്ദർശിച്ചാൽ, സി വട്ട് ഇസ് എഫക്ട്, സ്വന്തം ജ്യേഷ്ഠന്റെ മരണം അന്വേഷിച്ച് ശവകുടീരത്തിൽ ചെന്ന അനിയൻ കണ്ട കാഴ്ച, എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു, എന്റെ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുക, മൈ ബ്രദർ ഇസ് അലൈവ്. വളരെ ബിസിനസ്സിനോടൊക്കെ വളരെ താല്പര്യമുള്ള ഇളയ സഹോദരൻ അന്ന് ആ സ്ഥലത്ത് നിന്ന് തന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത്.
ഇത്രയും ഞാൻ മരിച്ച എന്റെ ജ്യേഷ്ഠനെ കാണാൻ വന്നിട്ട് എന്റെ ഉള്ളിൽ വലിയൊരു ചലഞ്ചാണ് അവന്റെ ശവക്കുടീരം പോലും എനിക്ക് നൽകിയത്. ഇപ്പോഴുള്ളവരെ, യേശുവിനാൽ ഗാഢമായി സ്വാധീനിക്കപ്പെട്ട ജീവിതങ്ങളുടെ ശവകുടീരത്തിന് പോലും ആൾക്കാരെ ചലഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ കേട്ടതുപോലെ ചെങ്ങല വീണവർ മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്ന് ആ നാട്ടിലെ രാജാവിന് പോലും ഭയവാ. യേശുവിന്റെ ചൂടടയാളം വഹിക്കുന്നവൻ ആരെയും കയറി സ്വാധീനിച്ചു കളയും. മൈ ജീസസ്. എപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ഒരു വികാരമുണ്ട്, മൈ ജീസസ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പേപ്പറിലൊക്കെ ഒത്തിരി നിറഞ്ഞു നിന്ന ഒരാളാണ് യാക്കൂബ് മേമൻ എന്ന് പറയുന്ന ആള്. എനിക്കും ഒരു പ്രത്യേക നിമിഷം ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളോട് ഒരു സഹതാവും ഒരു നിമിഷം എനിക്കും തോന്നിപ്പോയി. യാക്കൂബ് മേമന് വേണ്ടി എന്തുമാത്രം വാദങ്ങളായിരുന്നു അല്ലേ? പക്ഷെ ദർ വാസ് നോട്ട് ഈവൻ സിംഗിൾ പേഴ്സൺ ടു ഡൈ. യാക്കൂബ് മേമന്റെ കൊലക്കേറിൽ അവന് പകരം കയറി തൂങ്ങാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. എല്ലാവരുടെയും പ്രൊട്ടസ്റ്റ് എവിടെ വരെയായിരുന്നു? സുപ്രീം കോടതിയുടെ മുമ്പ് വരെ ഉള്ളായിരുന്നു. എല്ലാവരുടെയും പ്രൊട്ടസ്റ്റ് എവിടെ വരെയായിരുന്നു? യാക്കൂബ് മേമന്റെ ശരി കിടന്ന നാഗ്പൂർ ജയിലിൽ വരെ ഉള്ളായിരുന്നു. ബട്ട് ഒരു മനുഷ്യൻ പോലും അവന് പകരം കയറി തൂക്കേറാൻ ഒരു മന്ത്രിയും ശ്രമിച്ചില്ല, ഒരു ഒരു സന്നദ്ധ സംഘടനകളും ശ്രമിച്ചില്ല. ഇവിടെ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ബട്ട് ദർ വാസ് നോട്ട് ഈവൻ സിംഗിൾ പേഴ്സൺ ഗോഡ് ഫൗണ്ട് ഇൻ ഇന്ത്യ ടു ഡൈ ഓൺ ബിഹാഫ് ഓഫ് അഫ്സൽ ഗുരു. ഇവിടെയാണ് പ്രിയമുള്ളവരെ, മൈ ജീസസ്, എന്റെ യേശു, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്റെ അനുസരണക്കേട് നിമിത്തം വന്ന മുഴുവനും പാപത്തിന്റെ ക്രോധത്തെയും കോപത്തെയും ശാപത്തെയും തന്റെ അനുസരണത്തിലൂടെ തന്നിലേക്ക് പിടിച്ചെടുത്ത ശേഷം താൻ കണ്ട ഒരാളല്ല എന്ന് തോന്നുമാറായിട്ട് അവൻ വികൃതനായി തീർന്നു. അവന്റെ അനുസരണം കൊണ്ട് എന്റെ അനുസരണക്കേടിന്റെ മുഴുവനും കയ്പ് അവൻ വലിച്ചെടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാനവരാശിയുടെ മുഴുവനും പാപവും ഒരൊറ്റ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ അവനെ പിന്നെ കണ്ടാൽ ആള് അല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്. എന്നെ എപ്പോഴും യേശുവിനോടുള്ള ബന്ധത്തിൽ, യേശുവിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭാഷയുണ്ട്, യേശുവിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ഗ്രാമറുണ്ട്, യേശുവിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ഫുൾ സെന്റൻസ് ഉണ്ട്. ഹല്ലേലൂയ. യെസ്, എന്റെ യേശു. ഞാൻ കഴിഞ്ഞ ദിവസം രവിശങ്കറിയുടെ ഒരു പുസ്തകം പ്രസംഗം കേട്ടപ്പോ എനിക്ക് ഭയങ്കര രസമുണ്ടായി. ഈ തോമസിനായിരുന്നല്ലോ ഒരല്പം അല്ലെ, ആളൊരു ലേറ്റ് കമർ ആയിരുന്നു, എങ്കിലും തോമസ് യേശുവിനെ സ്പർശിച്ചു, തോമസ് യേശുവിന്റെ വിലാപുരത്തെ തൊട്ടു, സന്തോഷമായി, തൃപ്തിയായി. ഹി ഈസ് മൈ ലോർഡ്, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളത്. ഈ തോമസ് ആണ് ഒരിക്കൽ ചോദിച്ചത് നീ എവിടേക്ക് പോകുന്നു. തോമസിന്റെ ചോദ്യത്തിനാണ് ഉത്തരം കൊടുത്തത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. രവിശങ്കർ അതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, ആയിരക്കണക്കിന് 33 കോടി ദൈവങ്ങളുള്ള ഇന്ത്യയിലേക്ക് തോമസിനെ തന്നെ വിട്ടത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയത്തില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞവനെ തന്നെയാണ് 33 കോടി ദൈവങ്ങളോടത്തോട്ട് കർത്താവ് വിട്ടത്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം തോന്നി. എന്നിട്ട് അദ്ദേഹം പറയാണ്, മൈ ലോർഡ്, മൈ ഗോഡ് എന്ന് പറഞ്ഞവനെ ഒത്തിരി ഗോഡസസ് ഉള്ളവരുടെ നടുവിലേക്ക് വിട്ടിട്ട് പറയാണ്, യു ഗോ ആൻഡ് ടെൽ, ജീവൻ ഒരുവിനൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉള്ള ഇൻസ്പിറേഷനേക്കാൾ വെൻ ഇറ്റ് കം ടു ദ മാറ്റർ ഓഫ് ജീസസ്, യേശുവിനെ പാടുമ്പോൾ, യേശുവിനെ കേൾക്കുമ്പോൾ, യേശുവിനെ പഠിക്കുമ്പോൾ, ലെറ്റ് യുവർ ലൈഫ് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ വൺ തിങ്, ഒരു ജീവിതം, ഒരു മരണം, അങ്ങനെ ജീവിക്കാൻ പറ്റും. യൂദായിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, യൂദായിക്ക് മരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു, യൂദായ് ആത്മഹത്യ ചെയ്ത. പക്ഷെ യൂദായിക്കും വേണ്ടി കൂടെ യേശു 5 മിനിറ്റ് കഴിയുമ്പോൾ മരിക്കാനിരിക്കുകയായിരുന്നു. യേശുവിലെല്ലാം തികഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ള, യേശുവിലെല്ലാം തികഞ്ഞിരിക്കുക. യേശുവിനോട് വരുമ്പോൾ നിങ്ങൾക്ക് പാട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടായ്മയോട് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ, വെൻ യു സിംഗ് സിംഗ്, പാടുമ്പോൾ പാട്, വെച്ചിട്ടില്ലാതെ പാട്. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടല്ല നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നത്, ആണോ? നമ്മളിൽ ആരാണ് ഹേമൻ എന്ന് തെളിയിക്കാനല്ല. ബട്ട് ഐ വാണ്ട് ടു ടെൽ യു, എനിക്ക് പുറകിലിരിക്കുന്ന സഹോദരന്മാരെ ഒന്നും കേൾക്കാം, ഞാൻ വല്ലപ്പോഴും നമ്മൾ പുറകിൽ കൂടെ ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് കാണുന്നുള്ളൂ. ബട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫ്രം ദ ബൈക്ക് സൈഡ്, പുറകിൽ നിന്നും മുതൽ ഇവിടെ വരെ ഒരേ ടെമ്പോയിൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നമുക്ക് പാട്ടുണ്ടായിരിക്കണം. ഹല്ലേലൂയ.
മാതാപിതാക്കളെ, നിങ്ങൾ 75 കടന്നു എന്ന് വിചാരിച്ച് അങ്ങ് ചാരി അങ്ങ് ഇരുന്ന് പോയിരുന്നു കേട്ടോ.
പ്ലീസ് ചാരി ഇരിക്കരുത്.
യേശുവിൽ കഴിഞ്ഞ ദിവസം ശുഭസ്വരം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഹന്ന വളരെ പ്രായമായപ്പോഴും ഉപവാസത്തോടെ വിട്ടുപിരിയാതെ ദൈവത്തിന്റെ സഭയുടെ ദൈവത്തിന്റെ ആരാധനാലയത്തിൽ അവൾ ഉണ്ട്
ഉണ്ട്.
യേശു അവൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി, നിങ്ങൾ അങ്ങനെ ചാരി ഇരിക്കരുത്.
സിംഗ് സിംഗ്, കർത്താവിന് വേണ്ടി പാടൂ, കർത്താവിന് വേണ്ടി ഉച്ചത്തിൽ പാടൂ, കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ പാടൂ.
യേശു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും നല്ലൊരു പാട്ടുണ്ടാകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവനെ സ്നേഹിക്കണം. നിങ്ങൾക്ക് അവനോട് ക്രിയാത്മകമായിട്ട് അവനോട് കൂടെ നിന്നേ പറ്റും,
പറ്റും. അതുകൊണ്ടാണ് അവന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടപ്പി.
അപ്പം ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചത് പൗലൂസിന്റെ ക്രിസ്തു. പൗലൂസിന്റെ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കണ്ട. പൗലൂസിന് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുന്ന വികാരം, യോഹന്നാന്റെ ക്രിസ്തു, യോഹന്നാൻ ക്രിസ്തു എന്ന് പറയുമ്പോൾ അവന്റെ ഒരു ഭാഷാശൈലിയൊക്കെ വ്യത്യാസം. പത്രോസിന്റെ ക്രിസ്തു, ആൻഡ് അറ്റ് ദി എൻഡ് ഐ വാണ്ട് ടു ക്രിയേറ്റ് മൈ ക്രൈസ്റ്റ്, എന്റെ യേശു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ സഹോദരന്റെ ക്രിസ്തുവിന്റെ ഭാഷാശൈലി നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനുള്ള വഴിയായിരിക്കും.
ഹല്ലേലൂയ.
യെസ്, യേശുവിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാകാൻ നിങ്ങൾക്കൊരു ഉത്സാഹം ഉണ്ടാകണം. അപ്പോൾ ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ഈ ആത്മാവ് നമ്മുടെ ഇടയിൽ, നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 2 യോഹന്നാൻ 2:18. അതിന്റെ 20-ൽ നിങ്ങൾ, സോറി, 22-ാമത്തെ വാക്യം, യേശുവിനെ ക്രിസ്തു എന്നല്ല, ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലയോ കള്ളൻ എന്ന് പറഞ്ഞ എതിർ ക്രിസ്തു. നിഷേധിക്കുന്ന അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. കാര്യങ്ങൾ ഒരാളിലാണ് വെച്ചിരിക്കുന്നത്. ഫാദർ പറയാണ്, ഒരു ബിസിനസ്സുമില്ല എനിക്ക് നിങ്ങളുമായിട്ട്, എന്റെ പുത്രനാണ് എനിക്കല്ല, എന്റെ പുത്രനാണ് എനിക്കല്ല, എന്റെ മടിയിൽ കിടന്നവനാണ് എനിക്കല്ല. അവൻ എന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി രക്തം കൊണ്ടുവന്ന ശേഷം എനിക്ക് അത് കണ്ടിട്ട് അവനെ സ്നേഹിക്കാത്ത ഒരുവനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. നീ എന്ത് സോഷ്യൽ വർക്ക് ചെയ്താലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നീ എത്ര കുഷ്ഠരോഗികളെ തൊട്ട് അവരെ നിന്റെ വീട്ടിൽ വളർത്തിയാലും എനിക്ക്, നീ എത്ര പട്ടികളെ വീട്ടിൽ വളർത്തിയാലും എനിക്കൊരു, നീ എന്ത് മൃഗസ്നേഹിയാണെങ്കിലും മനുഷ്യ സ്നേഹിയാണെങ്കിലും നിന്റെ പാപത്തിന് വേണ്ടി ചൊരിഞ്ഞ എന്റെ പുത്രന്റെ രക്തം എന്റെ മുമ്പിൽ കിടക്കുമ്പോൾ അവനുമായിട്ട് നീ എങ്ങനെ ചേർന്നു പോയി എന്നതാ എനിക്ക് നിന്നോടുള്ള സ്വീകാര്യം. പുത്രനില്ലാത്തവന് ഞാൻ ഇല്ല എന്ന് പിതാവ് അസന്നിഗ്ധമായിട്ട് പറയാ. പ്രിയമുള്ളവരെ, There is no bypass. ഒരു ഷോർട്ട് കട്ടും ഇല്ല പിതാവിന്റെ അടുക്കൽ എത്താൻ. അവനെ സ്നേഹിച്ചല്ലാതെ അവന്റെ മുമ്പിൽ എത്താൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ആർക്കും യേശുവിനെ മിസ് ചെയ്ത് കയറാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ സ്വർഗത്തിൽ പിതാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ അവിടെ വരെ യേശു ഇല്ലാതെ യാത്ര ചെയ്തു 3 ദിവസം. അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവ് നോക്കുന്നു, വേർ ഈസ് മൈ സൺ ഇൻ യു? നീ അവനിലാണോ ഇരുന്നത്? അവനായിരുന്നു നിന്റെ സന്തോഷം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ബാറ്റിൽ ഫീൽഡിലാണ്, എല്ലാ നിലയിലുള്ള ഒരു ബാറ്റിൽ ഫീൽഡാണ്. എല്ലാ ദിവസവും പോരാട്ടങ്ങളാണ് അല്ലെ. ഇത് കഴിഞ്ഞു, ഇത് വാങ്ങിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്നു. അപ്പം വരുന്നു, അടുത്ത 4G വരികയാണ്. ഞാനോർത്ത് 3G കൊണ്ട് നമ്മൾക്കെല്ലാം ഒതുങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും മനസ്സിൽ 4G ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം 4G ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 3G പുറകെ വരുന്നേ ഉള്ളൂ. അവന്റെ ഇന്റർനെറ്റ് കിടന്ന് കറങ്ങുകയാണ്. അപ്പൊ നമുക്കൊരു തോന്നല്, 4G ഉടനെ വേണം. എവിടെയും കൊണ്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പറയുള്ളൂ, വന്നുകൊണ്ടിരിക്കും.
ഇതിന് നടുവിൽ നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കാൻ മറക്കരുത്. ഇറ്റ് ഈസ് വെരി സീരിയസ്. സഭയെ, ഇത് അന്ത്യകാലമാണ്. ക്രിസ്തുവിന് എതിരായിട്ട് സ്നേഹം തണുപ്പിക്കുന്ന ഒരു എതിർ ക്രിസ്തു നമ്മുടെ ഇടയിൽ. എന്നിട്ട് പറയണം, അവർ നമുക്കുള്ളവരെ അല്ല, ആയിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുമായിരുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് ചിലർ ഇറങ്ങിപ്പോവുക, അവർ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല, ക്രിസ്തുവിനോടുള്ള പങ്കാളിത്തത്തിൽ നിന്ന് അവരുടെ ഹൃദയം ഒന്ന് മാറിപ്പോയി. ഇപ്പൊ യേശു ഉണ്ട്, ഉണ്ട്, പാട്ടുണ്ട്, ഉണ്ട്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉണ്ട്. പക്ഷെ അവനാൽ ജീവിക്കുന്ന ആ ജീവിതം അവർക്കില്ല. പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന് ഉള്ളവർ എന്ന് ഉറച്ചിരിക്കുന്നു. ഞങ്ങൾ അവനുള്ളവർ. ചില സമയത്ത് ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സമയത്ത് എനിക്കൊരു പിടിയും കിട്ടത്തില്ല. പിന്നെ ആരെങ്കിലും ഫോണിലൊക്കെ വിളിച്ച് നമ്മുടെ സഹോദരന്മാരോട് ചോദിച്ചാൽ, ബ്രദർ ഇത് ഏതെ ഞെക്കിയാലാണ് ഇത്? പക്ഷെ എനിക്ക് പൗലോസിന്റെ ആ വാക്യം ഇടയ്ക്ക് ഒരു സമാധാനം തരും. ഞാൻ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട്
ചില വിവരക്കേടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി ആ വാക്യത്തെ പിടിച്ചോണം. അതറിയാൻ മേലാത്ത ഓർത്ത് ദുഃഖിക്കരുത്. നിനക്ക് യേശുവിനെ അറിയാമെങ്കിൽ ഹാലലുയ്യ, അതിൽ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മറ്റൊന്നുമല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് യേശു ഉണ്ട് എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല അപ്പനുണ്ട്, അമ്മയുണ്ട്, ഏത് സമയത്ത് പറഞ്ഞാൽ നല്ല മൊബൈൽ വാങ്ങിച്ചു തരുന്ന കസിൻസ് ഉണ്ട് എന്നതിലല്ല, എനിക്കൊരു യേശുണ്ട്, എനിക്കൊരു യേശുണ്ട്. മൈ ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ട് സഭയായിട്ട് നമുക്ക് തുടർമാനമായിട്ട് ക്രിസ്തുവിനെ വികാരപരമായും ഹല്ലേലൂയ ദൈവശാസ്ത്രപരമായും ആത്മാവിൽ നമുക്ക് യേശുവിനെ എപ്പോഴും കൊണ്ടു നടക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഇനി അതോടുകൂടി തന്നെ അതിന്റെ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോഴും, ഒന്ന് യോഹന നാലിൽ വരുമ്പോഴും, പരിശുദ്ധാത്മാവ് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രണ്ടാമത്തെ വാക്യത്തിൽ, ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന ശോധനയുവിൻ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും, എനിക്ക് ശരിക്ക് കാണാൻ പറ്റുന്നില്ല, സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. യെസ്, എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സിറിയെന്ന് വരുമെന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് നിന്ന് വരുമെന്നോ അദ്ദേഹത്തെ നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ നോക്കിയിരിക്കേണ്ടത് യേശുവിനെ എന്റെ കർത്താവെന്ന് പറയിപ്പിക്കാത്ത ഒരു ആത്മാവ് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എന്റെ യേശുവിന്റെ സ്നേഹത്തെ ഓവർടേക്ക് ചെയ്യുന്ന മറ്റൊരു സ്പിരിറ്റ് ഇവിടെ വ്യാപരിക്കുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ മീ. തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ? ചിലതിന്റെ അകത്തൊക്കെ പോയി കൈയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോ കയ്യെ പരിപ്പേ ഉള്ളൂ, പക്ഷെ അതിന്റെ ആത്മാവ് നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒത്തിരി ക്ഷയിപ്പിച്ച് കളയുമെന്നാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഇതൊരു കൊച്ചു കാര്യം, ഇൻ എവരി ഏരിയ ദർ ഇസ് സ്പിരിറ്റ് മൂവിങ് ഇൻ ഇറ്റ്. അത് നിങ്ങൾ ചിലർ തിരിച്ചറിയാറുണ്ട്. കൂടുതൽ കർത്താവിനോട് കൂടെ നടക്കുന്നവർ സംസാരിക്കുമ്പോൾ അറിയാം, അവരതിലെ ചില കാര്യങ്ങളിലെ, പണ്ട് ഈ പിള്ളേരുടെയൊക്കെ ഗെയിമിന്റെ അകത്തൊക്കെ കണ്ടിട്ടില്ലേ, ഈ മിക്കവാറും ഗെയിമെല്ലാം അവസാനിക്കുന്ന കൊലപാതകം, തുടങ്ങുന്നത് തന്നെ കൊലപാതകത്തില്, വെട്ടുകത്തിക്ക് വഴിയെ പോകുന്നയാളെ പുറകെ നടന്ന് വെട്ടി വെട്ടി അയാളെ വീഴ്ത്തുക. അപ്പം ഇത് തീർന്നോ? ഇല്ല, സെക്കൻഡ് സ്റ്റേജിൽ 10 എണ്ണമാണ് വെട്ടാനായിട്ട് നിൽക്കുന്നത്. ഗെയിമല്ലേ, ഗെയിം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിച്ചാൽ ആർക്കാ ഇൻട്രസ്റ്റ്? എനിക്കും ഇൻട്രസ്റ്റാ. കളിച്ചു തുടങ്ങിയാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിന്റെ അല്ലേ, കാരണം അടുത്ത സ്റ്റേജിലേക്കോ അടുത്ത ലെവലിലേക്കോ ബോണസ് കിട്ടുക. എന്താ ബോണസാ? ഒരു ബോണസ് അല്ല, എങ്കിലും ഒരു രസം ഉണ്ട് അതിന്റെ അകത്ത് അല്ലേ. പക്ഷെ അതിന്റെ അകത്തൊരു സ്പിരിറ്റും കൂടെ ഉണ്ട് എന്ന് നമുക്കറിയാം. നമുക്കറിയാം ഒരു സ്പിരിറ്റ് കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ആ സ്പിരിറ്റ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലായിരിക്കാമെങ്കിലും കൂടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നാം അറിയാതെ ക്രിസ്തുവിൽ നിന്നും, ക്രിസ്തുവിന് മാത്രമുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മളെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ക്രിസ്തു ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ മാത്രം കാണാതെ, ഹിസ് സ്പിരിറ്റ് ഈസ് ഓൾറെഡി മൂവിങ് ഇൻ അവർ മിഡ്സ്റ്റ്. അതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്നും യേശുവിനോടുള്ള സ്നേഹം കുറച്ചു കൊണ്ടുവരും. യേശുവിൽ താഴ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ പ്രൈഡ് കൊണ്ടുവരിക. യേശുവിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ കോപം കൊണ്ടുവരിക. യേശുവിൽ എന്തൊക്കെയുണ്ടോ അതിന് വിപരീതമായ കാര്യങ്ങൾ നമ്മളിൽ കൊണ്ടുവരിക. യേശുവിന് സുവിശേഷം പറയാനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സുവിശേഷം പറയാതിരിക്കുക. യേശുവിൽ കരുണയുണ്ടെങ്കിൽ നമ്മളെ കരുണയില്ലാത്തവരാക്കി തീർക്കുക. അതാണ് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ നിന്നും ഏതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ പുറപ്പെട്ടു പോയി എന്ന് പറയാൻ ഇടയാകരുത്. ഹല്ലേലൂയ. കർത്താവുള്ളവർ ഞങ്ങളോ ഞങ്ങളുടെ കർത്താവിനുള്ളവർ. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്കുകളുടെ വായിച്ച ശേഷം പെട്ടെന്ന് അന്ത്യകാലത്തോടുള്ള മത്തിൽ നാം ക്രിസ്തുവിനെ എങ്ങനെ കാണണം. റോമാലേഖനം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 1 മുതൽ, സോറി, ഒരു 2 പാരഗ്രാഫ് മൊത്തം വായിക്കേണ്ടതാണ് എങ്കിലും കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാം നമുക്ക്. റോമർ 13:11 വരുമ്പോൾ ഇത് ചെയ്യേണ്ടതിന്, റോമൻസ് ചാപ്റ്റർ 13:11-12, 13-14, ഇത് ചെയ്യേണ്ടതിന്, ഏത് ചെയ്യേണ്ടതിന്? ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികമെടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട്
അത് അവസാനിപ്പിക്കുന്ന ആ വേദഭാഗമാണ് നമുക്ക് ഹൃദയസ്പർശനം. കർത്താവായ യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളി. താൻ കുറെ കാര്യങ്ങൾ പറയാം, പക്ഷെ ആ പാരഗ്രാഫിന്റെ തുടക്കത്തിൽ ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്നും, ഏത് ചെയ്യേണ്ടതിന്? യേശുവിനെ ധരിക്കേണ്ടതിന് നീ ഒന്ന് ഉണർന്നേ പറ്റൂ. കാരണം എന്താ? രാത്രി പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദ നടക്കുക. വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം, പിണക്കം, അസൂയ, ഈ സ്പിരിറ്റ് എല്ലാം അന്ത്യകാലത്ത് ഇഷ്ടം പോലെ അവൻ ഇങ്ങോട്ട് അടിച്ചു വിടുമ്പോൾ ഇത് ചെയ്യേണ്ടതിന് നീ ഉണർന്നേ പറ്റൂ. എന്താ? നീ ഒന്ന് ഉണർന്ന് ആ പുതപ്പെടുത്തുന്ന് പുതയ്ക്കണം. ഈ രാത്രിയില് നമുക്ക് ആ ഉറക്കം ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്ത് പുതപ്പില്ല എന്ന് പറയുമ്പോൾ ആ തണുപ്പിൽ നമുക്ക് ആ പുതപ്പെടുത്ത് ആ സെക്കൻഡ് രണ്ടാമത്തെ ഉറക്കമുണ്ടല്ലോ, ഒരു ബ്രേക്കിന് ശേഷം വന്ന ഉറക്കത്തില് ആ പുതപ്പെടുത്ത് പുതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക
സുഖം.
പൗലോസ് പറയുകയാണ്, നീ ഇതിനു വേണ്ടി ഒന്ന് ഉണർന്നേ പറ്റൂ. എന്തിനാ? നിന്റെ ദേഹത്തിന് മാറിക്കിടക്കുന്ന ഈ യേശുവാകുന്ന പുതപ്പിനെ ഒന്ന് പുതയ്ക്കാൻ. യെസ്, നീ അവൻ നിന്റെ പുതപ്പായിട്ട് അവനൊന്ന് തീരണം. നിന്നെ മൊത്തം കവർ ചെയ്യുന്ന ഒരു പുതപ്പ്, ഇതിനു വേണ്ടി നീ മാറിക്കിടക്കുന്ന ഈ പുതപ്പൊന്ന് നിന്നെ. പക്ഷെ ഈ ആ വാക്യത്തിന്റെ ശോഭ ആ 13:1 തൊട്ട് വായിച്ചാൽ അതിന്റെ ശോഭ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞിട്ട് ശിക്ഷ നിമിത്തം നിങ്ങൾ ഭയപ്പെടുക എന്നതാണ് പൗലൂസ് 13:1 ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത്. നിങ്ങൾ അത് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ 5-ാമത്തെ വാക്യം, ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ചും കൂടെ കീഴടങ്ങുക. മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണം. കാരണം എന്താ? ശിക്ഷയെ ഭയന്ന്. എന്നാൽ താൻ ശിക്ഷ എന്ന ഒരു തലത്ത് ബന്ധത്തെ കൊണ്ടുവന്ന ശേഷം അടുത്തു പറയുന്ന കുറച്ചുകൂടെ ഉത്തമമായ ഒരു നിലയെ കുറിച്ച്, മനസാക്ഷി സംബന്ധിച്ച് നിങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധം കുറച്ചും കൂടെ നന്നാക്കുക. ആദ്യ ശിക്ഷ എന്നൊരു കാര്യമാണ് പറയുന്നത്. എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഇനി അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ. അപ്പൊ 3 കാര്യങ്ങളാണ് പൗലൂസ് പറഞ്ഞു വരുന്നത്. 1, ശിക്ഷ നിമിത്തമുള്ള ഭയത്തിൽ നിന്നും ബന്ധം. 2, ഇച്ചിരിയുടെ മേൽത്തരമായൊരു ഗുണം, അടുത്ത തലം, മനസാക്ഷി നിമിത്തമുള്ള ബന്ധം. അതും കഴിഞ്ഞ് സ്നേഹം, നിങ്ങളുടെ മാനുഷിക സ്നേഹം. ഇതെല്ലാം പറഞ്ഞ ശേഷം തന്റെ അവസാന പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പൗലൂസ് പറയുകയാണ്, ഇതിന്റെ എല്ലാം അപ്പുറത്ത് നിങ്ങൾ ശിക്ഷ നിമിത്തവും മനസാക്ഷി നിമിത്തവും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഹ്യൂമൻ ലവനും ഒക്കെ അപ്പുറത്ത് അവസാനം ഇതിന്റെ ഒന്നും കാര്യമില്ലാതെ യേശുവിനെ മാത്രം ധരിച്ചുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിങ്ങൾ നിൽപ്പാനാണ് കർത്താവ് പറയുന്നത്. നിങ്ങളൊന്ന് സ്വയം ശോധന ചെയ്യുക. നമുക്ക് എല്ലാവർക്കും സ്വയം ശോധന ചെയ്യാം. എവിടെയാണ് ക്രിസ്തു ആകുന്ന ആ പുതപ്പ് എന്നിൽ നിന്ന് മാറിക്കിടക്കുന്നത്? എവിടെയാണ് ലോകത്തിന് എന്നെ തന്നെ വെളിപ്പെട്ട് കൊടുക്കത്തക്കവണ്ണം എന്നിൽ യേശുവിന്റെ പുതപ്പില്ലാതിരിക്കുന്നത്? എല്ലായിടത്തും യേശുവിനാൽ പുതയ്ക്കപ്പെട്ടവനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കുക. ജീസസ്, ജീസസ്. ഇതുപോലെ തന്നെ ഈ അന്ത്യകാലത്ത് മറ്റൊരു കാര്യം കൂടെ യേശുവിനോടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ പറയുന്ന ഭാവം കൂടെ നമുക്ക് വായിച്ച ശേഷം അവസാനിപ്പിക്കും. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ പൗലൂസ് പറയുന്നത്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഈ ലോകത്തിലുള്ള കുറെ ആൾക്കാരെ കുറിച്ച് പറയുക. ഞാൻ മുമ്പേ വായിച്ച വാക്യത്തിൽ അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇരുള്, ഇതിന്റെ നടുവിൽ നീ പുതപ്പ് എടുത്ത് പുതച്ചോണം, നിന്റെ യേശുവിനെ പുതച്ചോണം. ഇതൊന്നും മാറി, ഇന്നും മാറിപ്പോകത്തൊന്നുമില്ല. പക്ഷെ നീ അതിന്റെ നടുവിൽ യേശുവിനെ പുതച്ചു നിന്നോണം. ഈ ദുഷ്കാലമാണ്. അതുകൊണ്ട് ഇത് ചെയ്യാൻ നീ ഒന്ന് ഉറക്കത്തിൽ ഉണർന്നേ പറ്റൂ. എന്റെ കർത്താവിനെ ഞാൻ എടുത്തൊന്ന് ധരിക്കണം. ഇവിടെ പൗലോസ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കുറെ ആൾക്കാരുടെ ജീവിത രീതിയെ കുറിച്ച് പറയുക. എന്തൊക്കെയാണ് അവരുടെ ജീവിത രീതി? ഹൃദയകാഠിന്യമുള്ളവർ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു. നമ്മുടെ സഭയായിരിക്കത്തില്ല, പുറത്തുള്ള സമൂഹത്തെ കുറിച്ച്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ.
അത്യാഗ്രഹത്തോടെ ജീവിക്കുകയും സകല അശുദ്ധിയും പ്രവർത്തിക്കാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടം ജനം. ഇവരുടെ കാര്യം പറഞ്ഞ ശേഷം പൊടുന്നനെ പൗലോസ് പറയാണ്, നിങ്ങളോ, നിങ്ങൾക്ക് ചുറ്റും ഹൃദയകാഠിന്യമുള്ളവരുണ്ട്, മനം തഴുമ്പിച്ചു പോയവരുണ്ട്, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ വിറ്റവരുണ്ട്. ഇവരെ എല്ലാം നോക്കി കണ്ട ശേഷം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളോ, ഇതിനപ്പുറത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലേ, എന്റെ ജീവിതത്തിന് ഇനിയും അങ്ങോട്ട് സാധ്യതയില്ലേ. എല്ലാവർക്കും ഹൃദയകാഠിന്യം, ഹൃദയകാഠിനുള്ളവനെ കണ്ട ശേഷം എനിക്കും ഇച്ചിരി ഹൃദയകാഠിന്യം ഉള്ളത് കൊണ്ട് വലിയ തെറ്റില്ല എന്ന് നോക്കി നിൽക്കാനല്ല ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിൾ അടുത്തത് എങ്ങോട്ട് നമ്മളെ കൊണ്ടുവരിക, നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചത്. ഹൃദയകാഠിന്യമുള്ളവരുടെയും ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ വിറ്റവരുടെയും നടുവിൽ നിങ്ങൾക്കൊരു മാതൃകാ പുരുഷൻ ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. നീ ഹൃദയകാഠിന്യമുള്ളവനെ നോക്കി നിൽക്കണ്ട, നീ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് അകന്നു പോയവനെ നോക്കി നീ ഭാരപ്പെട്ട് നിൽക്കണ്ട. നിനക്ക് ഇവരുടെ എല്ലാം നടുവിൽ ഫോളോ ചെയ്യാൻ ആരുണ്ട്?
നിനക്കൊരു യേശുണ്ട്, നിനക്കൊരു യേശുണ്ട്.
പൗലോസ് അവരോട് പറയുക, ഹൃദയകാഠിന്യക്കാരനെ നോക്കിയല്ല നീ ജീവിക്കേണ്ടത്. അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും, അവർ തങ്ങളെ തന്നെ വിറ്റുകൊണ്ടിരിക്കും ഇനി, കാരണം എതിർക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കും തോറും അവർ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ വിൽക്കും. നിന്റെ വീടിന്റെ അടുത്തുള്ളവർ തങ്ങളെ തന്നെ വിറ്റവരായിരിക്കാം. നിന്റെ കോളേജ് ക്യാമ്പസിലുള്ള നിന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ മുഴുവനും ഒരുപക്ഷെ തന്നെ തന്നെ ദുഷ്കാമത്തിന് വിറ്റവരായിരിക്കാം. സൗര സൗരന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും ഹൃദയകാഠിന്യമുള്ളവരായിരിക്കാം. അവരുടെ തടവ് നിന്ന ശേഷം അവർക്കെല്ലാം ഹൃദയകാഠിന്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഹൃദയകാഠിന്യം പറയുന്ന ഒരു കോമണായ കാര്യമാണ് എന്ന് പറഞ്ഞ് നീ നിൽക്കരുത്. നമുക്കോ, നീ യേശുവിലേക്ക് നോക്കുമ്പോൾ നിനക്ക് കാര്യം വ്യത്യാസമാ. ഹൃദയകാഠിന്യക്കാരനല്ല നിന്റെ മാതൃക, എന്റെ മാതൃക. ഐ വിൽ ലേൺ ഫ്രം ജീസസ്. യേശു, അവരിൽ നിന്ന് നിങ്ങൾ കേട്ടു പഠിച്ചത് എന്താ? ചായക്കടയിൽ ഇരിക്കുന്ന അവരിൽ നിന്ന് കേട്ടിട്ട് ചീത്തയൊക്കെ എല്ലാരും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഭാര്യയോട് ഇടയ്ക്ക് ചീത്ത പറയുന്ന വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി എന്നൊരു ചിന്ത നമുക്ക് വരും. നീ എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഹൃദയകാഠിന്യ കാര്യത്തിൽ നല്ല പഠിക്കണ്ടേ?
നമുക്കൊരു യേശുണ്ട്, എല്ലാത്തിനും നടുവിൽ നമുക്ക് പഠിക്കാൻ ഒരു യേശുവിനെ തന്നിരിക്കുക. എന്നിട്ട് പറയാണ്, യേശുവിൽ നിന്നോ നിങ്ങൾ കേട്ട് പഠിച്ച ഉപദേശം അവനിൽ നിന്ന് കേൾക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, പിതാവ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ജീവിതശൈലിയെ മുഴുവനും മാറ്റാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പുത്രനുണ്ട്. നമുക്ക് സന്തോഷിപ്പാൻ തന്ന ഒരു പുത്രനുണ്ട്. നമുക്ക് ആനന്ദിപ്പാൻ തന്നിരിക്കുന്ന ഒരു പുത്രനുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിരന്തരമായിട്ട് നിങ്ങൾ നിരാശയ്ക്ക് അടിമയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തു വെളിപ്പാടായി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ വാക്യമൊക്കെ നല്ല വാക്യങ്ങളാ പ്രിയമുള്ളവരെ. യേശുവിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് എല്ലാവർക്കും ഭാരമുണ്ട്, പക്ഷെ യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിലൊരു പ്രകാശം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശമാണോ അതോ ഒരു ഇരുട്ടാണോ? നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പൊരുത്തമില്ലാത്തവനായിട്ടാണോ? നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒരു വെളിച്ചമില്ലാത്തവനാണോ? നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇരുട്ടി തപ്പുമ്പോൾ വെളിച്ചത്തിന് നിങ്ങൾ ആരെയെങ്കിലും ഫോൺ ചെയ്യുവാണോ? അവ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെളിച്ചം കിട്ടിയവനാണ്. ആർ യു ഫീലിംഗ് എ ഡാർക്ക്നെസ് ഇൻ യു? നിങ്ങളിൽ ഒരു ഇരുള് കിടക്കുന്നതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ നിങ്ങൾ അവങ്കലേക്ക് നോക്കിയപ്പോൾ നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു? പ്രിയമുള്ളവർ, യേശു ഉള്ളിൽ ജീവിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് എന്തുണ്ട്? പ്രകാശമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അവൻ ഇരുളി തപ്പുമ്പോഴും അവന്റെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്. അവന് വിധിയാണെന്ന് പറഞ്ഞങ്ങ് കീഴടങ്ങുകയല്ല, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ മുഖത്തെ തേജസ്സിന്റെ പരിജ്ഞാനം ഹൃദയത്തിൽ അവന്റെ ഉള്ളിൽ പ്രകാശിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ എല്ലാവരും ബ്രദറെ സാരമില്ല എന്ന് പറയുമ്പോഴും അവൻ അങ്ങ് വീർപ്പ് മുട്ടുകയല്ല, അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവന്റെ ഉള്ളിൽ പ്രകാശിച്ച ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവന് വെളിച്ചം മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഭൂമിയെ ഉണ്ടാക്കിയതിന് ശേഷം ഇരുള് കിടക്കുന്ന കണ്ടപ്പോൾ ആഴത്തിലെ ഇരുളും ഭൂമിയിലെ ഇരുളും മാറ്റാൻ സ്വർഗം ഒരു സൂര്യനെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഏവരുടെ എല്ലാ ദിവസവും എന്റെ ഈ ഭൂമിയിലെ മക്കൾക്ക് വെളിച്ചത്തിനായിട്ട് നീ അവിടുന്ന് പൊങ്ങി ഇവിടെ വരണം. നീ ഇവിടെ താഴുമ്പോൾ അങ്ങേപ്പുറത്തുള്ളവര് വെളിച്ചം കാണണം. നിന്നെ ഞാൻ ഇട്ട് കറക്കുന്നത് എന്റെ ജനത്തിന് ഇരുളിൽ വെളിച്ചം കാണണം. ഹല്ലേലൂയ.
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയുടെ ഇരുള് മാറ്റാൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി എന്റെ പറമ്പിൽ വെളിച്ചമായി, എന്റെ കാർ ഓടിക്കാൻ എനിക്ക് വെളിച്ചം തരുന്ന, എനിക്ക് പുറത്തിറങ്ങി ജീവിപ്പാൻ എനിക്ക് വെളിച്ചം തരാൻ വേണ്ടി ഈ ഇരുളിനെതിരെ പോരാടാനായിട്ട് ദൈവം ഒരുക്കി ഒരു സൂര്യനുണ്ടെങ്കിൽ, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് എന്റെ ഹൃദയത്തിലെ ഇരുള് മാറാനായിട്ട് സ്വർഗം തന്റെ മുഖത്തിലെ തേജസ് തന്റെ പുത്രനിലൂടെ പ്രതിബിംബിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ എല്ലാ ദിവസവും എന്റെ മക്കളുടെ ഉള്ളിൽ ഇതുപോലെ നീ ഉദിച്ചു വരണം, അവരുടെ ഉള്ളിൽ എന്നും വെളിച്ചമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തുന്നു, എന്റെ ഭൂമിയിലുള്ള ഇരുട്ട് മാറ്റാൻ സ്വർഗം ഒരു വാഴുവീൻ എന്ന് കൽപ്പിച്ച സൂര്യനേക്കാൾ എത്രയോ വലിയ സൂര്യനാണ്, നീതി സൂര്യനാണ് എന്റെ ഹൃദയത്തിന്റെ ഇരുട്ട് മാറ്റാൻ എന്നും എന്നിൽ ഉദിക്കുന്ന എന്റെ യേശു. ഹല്ലേലൂയ. ഭക്തന്മാരുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ ഇരുട്ടല്ല, അവൻ എല്ലാ വ്യാഖ്യാനങ്ങളും അറിയത്തില്ല, അവന് വേദവസ്തുവും തിയോളജിക്കലായിട്ട് അറിയത്തില്ല, ബട്ട് അവനവന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവനൊരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. ബിക്കോസ് എ ക്രൈസ്റ്റ് ഇൻ ഹിം. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വായിക്കുന്നത്, അവങ്കിലേക്ക് നാം തിരിഞ്ഞിരിക്കുമ്പോൾ മൂടുപടം അവങ്കിലേക്ക് തിരിഞ്ഞിരിക്കുക. മക്കളെ, അവങ്കിലേക്ക്, യേശുവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുക. എവിടേക്ക് തിരിഞ്ഞിരിക്കണം? യേശുവിങ്കിലേക്ക് യേശുവിങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരിക്കുമ്പോൾ എല്ലാത്തിനും നടുവിൽ തിരിഞ്ഞിരിക്കേണ്ടത് യേശുവിങ്കിലേക്ക്. ഹൃദയം യേശുവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. കാര്യങ്ങൾ നടക്കുന്നില്ല, പക്ഷെ വെളിച്ചമുണ്ട്. ഒന്നും ശരിയാവില്ലല്ലോ, പക്ഷെ ഉള്ളിന്റെ അകത്ത് വെട്ടമുണ്ട്. നാട്ടിൽ ആർക്കും വെട്ടമില്ല, പക്ഷെ എവിടെ വെട്ടമുണ്ടായിരുന്നു? ഇസ്രായേൽ മക്കളുടെ വീട്ടില് വെട്ടമുണ്ട്. നിന്റെ വീട്ടിൽ ഒരു വെട്ടമുണ്ട്. എല്ലാവരും പാനിക്കായ അതേ വിഷയത്തിൽ നിനക്ക് പാനിക്കില്ല. എല്ലാവരും ഈ പത്രവാർത്ത വായിച്ചിട്ട് ഇനി എന്താകുമെന്ന് ചിന്തിച്ച കാര്യത്തിൽ നിനക്ക് നല്ല ഉറപ്പാ. ഹല്ലേലൂയ. ഒന്നും അറിയത്തില്ല എന്താ കാര്യം നടക്കുന്നത്, പിടിപാടില്ല നിനക്ക്. ഗവൺമെന്റിന്റെ ഓഫീസിൽ പോയി രണ്ടു വാക്ക് പറയാനായിട്ട് നിയമവശങ്ങൾ അറിയത്തില്ല, പക്ഷെ നിനക്ക് അകത്തൊരു വെളിച്ചമുണ്ട്. ഇരുട്ട് ഇരുട്ട് മാറി, ഇരുട്ട് മാറി, ഉള്ളിലൊരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നും നിന്റെ വീട്ടിൽ, നിന്റെ ഹൃദയത്തിന്റെ മുമ്പിൽ ഉദിച്ചു നിൽക്കുന്ന യേശു, നിനക്ക് എന്നും വെട്ടം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നിങ്ങളും വെളിച്ചത്തിൽ നടപ്പിൻ. യേശു ഉള്ളവന്റെ ഉള്ളിൽ ഇരുട്ടില്ല. ഇനി രണ്ട്, യേശുവിനെ ജനിപ്പിച്ചപ്പോൾ, യേശുവിനെ ഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ സ്വർഗം ആദ്യം പറഞ്ഞത് ഭയപ്പെടേണ്ട, ഭയം മാറ്റുവാണ് യേശു. വരും, പേടി വരും, പക്ഷെ പേടി നിൽക്കത്തില്ല, പേടി നിൽക്കത്തില്ല, പേടി നിൽക്കത്തില്ല. നിങ്ങൾക്കറിയോ അവന് പാതാളത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ പാതാളത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയാന്ന് അറിയോ? പാതാളത്തിന് വേണ്ട ഒരു സാധനം യേശുവിന്റെ കയ്യിലില്ല. പിശാചിന് പാതാളത്തിന് രണ്ടര മിനിറ്റ് അവനെ കെട്ടി നിർത്താനുള്ളതൊന്നും പിശാചിന്റെ ഒന്നും അവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പാതാളത്തിൽ അവൻ ഇങ്ങ് കയറി പോരുകയാണ്. നമ്മളൊക്കെ പാതാളത്തിൽ പോയാൽ അവിടെ കിടക്കും. കാരണം എന്നറിയോ, നമുക്ക് അവന് വേണ്ട ഒത്തിരി സാധനം നമ്മുടെ ഇടയില് ഉണ്ട്. യേശുവിനെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോ എങ്ങനെയാ കാണുന്നത്? പാതാളത്തെയും മരണത്തെയും ജയിച്ചവനാ. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഇവൻ പാതാളത്തെ ചെല്ലുമ്പോഴും പാതാളത്തിന് അവന്റെ മേളിൽ ആധിപത്യമുള്ള ഒന്നും എന്റെ യേശുവിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ പാതാളത്തെ ജയിച്ച് അവൻ കരേറി വന്നു. ഹല്ലേലൂയ. ആ കർത്താവ് എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇരുളില്ല, എനിക്ക് ഭയമില്ല. ഇനിയും സർവജനത്തിനുമുള്ള മഹാസന്തോഷം. യേശു ഉള്ളവൻ നിരന്തരം നിരാശനല്ല, നിരാശനല്ല. എന്റെ പൊന്നു പ്രിയമുള്ളവരെ, കർത്താവ് ഉള്ളവന് ചിരിയുണ്ട്, ചിരിയുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ചിരിക്കാത്ത ദൈവമക്കൾ ദൈവമക്കളല്ല. യെസ്, എനിക്കിതൊക്കെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട്, പക്ഷെ എന്തുണ്ട്, ദൈവമക്കൾക്ക് ഒരു ഒരു സന്തോഷം. ഈ ചിലരൊക്കെ കൈയൊക്കെ തരുന്ന കണ്ടാൽ കൈയാണോ കപ്പക്കോലാണോ എന്ന് തോന്നിപ്പോ. അതുപോലൊരു കട്ടിയ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് കട്ടിയുള്ള കൈയെന്നുള്ളതല്ല, ടെൻസ്ഡാ. ഞാനും ടെൻഷൻ ആകാറുള്ള ഒരാളാ. പക്ഷെ ഞാൻ പറയുന്നത് നമുക്കൊരു ചിരി വേണം. യേശുവിന്റെ അല്ലെ കർത്താവ്, നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ട്, നമ്മുടെ മുഖത്ത് ചിരിയുണ്ട്. നമുക്കൊന്ന് ചിരിക്കാം, നമുക്കൊന്ന് സന്തോഷിക്കാം, ഒന്ന് കുശലം പറയാം. നമ്മളെല്ലാവരും ഇങ്ങനെ വീർപ്പ് മുട്ടി ചെലടി ഭിത്തിയിലോട്ട് ചാരി അങ്ങനെ നിൽക്കുക, ബ്രദറെ എന്തേലും സംസാരിക്കണം, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോണം. നോ, ഞാൻ പറഞ്ഞത് സീ, ലെറ്റ് അസ് ഹാവ് ടോക്ക് ഈച്ച് അതർ, തമ്മിൽ സംസാരിക്കൂ. ചിലർക്ക് അവരോട് ചോദിച്ചാൽ മാത്രമേ വിശേഷം പറയാൻ പറ്റത്തുള്ളൂ, അവർക്ക് ഇങ്ങോട്ടൊരു ചോദ്യമില്ല. ഞാനോ, ക്രിസ്തു ഉള്ളിൽ പ്രകാശിക്കപ്പെട്ടവന് തമ്മിൽ ഈ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ സൺഡേ സംസാരിച്ചവനായിരിക്കത്തില്ല അടുത്ത സൺഡേ, മാറി മാറി നമ്മൾ ആളെ പിടിക്കും. പക്ഷേ ഞാനൊരു ഒതുങ്ങിയല്ല നിൽക്കുന്നത്, കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവന് അവന്റെ ഉള്ളിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയുള്ളവരെ, നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങിയ തേജസ് ദൈവത്തിന്റെ മുഖത്തെ പരിജ്ഞാനത്തിന്റെ തേജസ്സാണ് എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങാനായിട്ട് കർത്താവ് അടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് എന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എവിടെയോ ഞാൻ എന്നിൽ തന്നെ പൊരുത്തമില്ലാത്തവനല്ല, എനിക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വെളിച്ചമുള്ളതുകൊണ്ട് എനിക്ക് വേറൊരാൾക്ക് കൈ കൊടുക്കാൻ കഴിയും. ഹല്ലേലൂയ, എനിക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയും. ബ്രദറെ എന്താ ഉണ്ട് വിശേഷം? ചോദ്യം സഹോദരൻ, ഒന്നും സംഭവിക്കത്തില്ല. യേശു ഉള്ളിൽ വന്നവൻ, യേശു വെളിപ്പാടായിട്ട് ഹൃദയത്തിൽ വന്നവനൊരു സന്തോഷമുണ്ട്. സ്പീക്ക്, തുറക്കുക, തുറവുള്ളവരായിരിക്കും. യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, യേശുവിനെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു ജീവിതമില്ല. ശ്വാസമെടുക്കാതിരിക്കുന്ന ഒരു മിനിറ്റ് ഇല്ലല്ലോ നിങ്ങൾക്ക്. പിന്നില്ലേ, യേശുവിനെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു ജീവിതമില്ല. നിരന്തരം യേശുവിനെ സ്നേഹിക്കുക. ഇടയ്ക്ക് തണുത്തു പോകും, അതിനാണ് ദൈവസഭയും കൂട്ടായ്മയും ഒക്കെ തന്നിരിക്കുന്നത്. വീണ്ടും കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് വർദ്ധിക്കാം. നമുക്കൊരു പാട്ട് ഒരുമിച്ച് പാടാം. നിൻ വിശുദ്ധിയെ ഞാൻ ദർശിച്ചപ്പോൾ, ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ സോങ്. അതിന്റെ ഒരു പദം എന്റെ ഹൃദയത്തെ രാവിലെ തൊട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സകലത് നിഴലായിട്ട് മാറുന്നു. എപ്പോഴാ നിഴലുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാവോ? വെളിച്ചമുണ്ടാകുമ്പോഴേ നിഴലുണ്ടാകും. വെളിച്ചമില്ലെങ്കിലോ? ഇവിടെ ഒരു വെട്ടം കത്തിയാലല്ലേ ഈ മൈക്കിന്റെയും ബൈബിളിന്റെയും എന്റെയും പുൾപിറ്റിന്റെ എല്ലാം നിഴൽ ഇവിടെ വരത്തും. ഇഫ് ദർ ഇസ് നോ ലൈറ്റ്, ദർ ഇസ് നോ ഷാഡോ. എനിക്ക് സർവവും നിഴലായി തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ഇവിടെ എനിക്ക് ചോദിച്ചു നിൽക്കുമ്പോഴാണ്. ഇഫ് യു ഹാവ് ജീസസ്, യു ഹാവ് മോർ ഷാഡോസ്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞാനാണെന്നറിയോ, നിനക്ക് ഇവിടുത്തെ എല്ലാം നിഴലാക്കി ഞാൻ തരാം. നിനക്ക് ഇപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യ. ഈ ബിൽഡിംഗ്, ഈ വണ്ടി, ഇത്, ഈ സംഭവങ്ങൾ, ഇതെല്ലാം നിനക്കിപ്പം ഭയങ്കര സംഭവങ്ങളാ. ഞാൻ മോനെ ഇതെല്ലാം നിഴലാക്കി തരാം ഒറ്റ നിമിഷം കൊണ്ട്. നീ നിന്റെ പുത്രനായ യേശുവിന്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ എവരിതിങ് വിൽ ബിക്കം എ ഷാഡോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ നിങ്ങൾക്ക് വലുതായി തോന്നിയതിനെ എല്ലാം നിഴലാക്കി തീർക്കണമെങ്കിൽ നീ അതിനെ നോക്കി 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 നിന്നത് നിഴലാകത്തില്ല. ഒരു വെളിച്ചം ഇവിടേക്ക് വരുമ്പോൾ Everything will become a shadow for you. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിലുള്ള എല്ലാം എനിക്ക് നിഴലായി തോന്നാൻ നീ എനിക്ക് ഒരു വെളിച്ചമായി തീരണം. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ